ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ജോർദാൻ, എത്യോപ്യ, ഒമാൻ പര്യടനത്തിന് ഇന്ന് തുടക്കം. രാജ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി രാജ്കുമാർ ഗോയൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അധിക്ഷേപത്തെ തെരഞ്ഞെടുക്കാൻ മുന്നണികളിൽ തിരക്കിട്ട ചർച്ചകൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ 3ാം മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 7 വിക്കറ്റിന് തകർത്തു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ജോർദാൻ, എത്യോപ്യ, ഒമാൻ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ അബ്ദുള്ള 2ാം ബിൻ അൽ ഹുസൈൻ രാജാവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി ജോർദാനിലെത്തുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
ജോർദാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. നാളെ എത്യോപ്യയിലേക്ക് പോകുന്ന നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ബന്ധത്തിൽ വിശാല ചർച്ചകൾ നടത്തും. നരേന്ദ്രമോദിയുടെ ആദ്യ എത്യോപ്യൻ സന്ദർശനമാണിത്. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ പ്രധാനമന്ത്രി ഒമാനിലെത്തും. ഇരു രാജ്യങ്ങളും തമ്മിലെ നയതന്ത്ര ബന്ധത്തിന്റെ 70ാം വാർഷികത്തോടനുബന്ധിച്ച് ഒമാൻ സുൽത്താൻ ഹൈദം ബിൻ താരിഖിനെ പ്രധാനമന്ത്രി കാണും.
ബീഹാറിലെ മന്ത്രി നിതിൻ നബിനെ ബിജെപി ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിച്ചു. പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ വർക്കിംഗ് പ്രസിഡന്റും ബീഹാറിൽ നിന്ന് ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ബിജെപി നേതാവുമാണ് നിതിൻ നബിൻ. നിലവിൽ പട്ന ജില്ലയിലെ ബംഗപൂർ നിയമസഭാ മണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത്. നിതിൻ നബിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പാർട്ടി പദവികളിലും പ്രവർത്തനങ്ങളിലും നിതിൻ നബിൻ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. വരുംകാലങ്ങളിൽ നബിന്റെ ഊർജ്ജവും സമർപ്പണവും പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി മുൻ ഐഎഎസ് ഓഫീസർ രാജ്കുമാർ ഗോയൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സെപ്റ്റംബർ 13 ഹീരാലാൽ സമരിയ വിരമിച്ച ഒഴിവിലാണ് ഗോയലിന്റെ നിയമനം. 8 കമ്മീഷണർമാരെയും കഴിഞ്ഞ ബുധനാഴ്ച പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമിതി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. ഇതോടെ കമ്മീഷനിലെ മുഴുവൻ അംഗങ്ങളും നിയമിതരാകും. 9 വർഷത്തിന് ശേഷമാണ് കമ്മീഷനിലെ എല്ലാ അംഗങ്ങളെയും നിയമിക്കുന്നത്. മനുഷ്യ വിധിന്യായങ്ങളെ മെച്ചപ്പെടുത്താൻ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്താമെന്നും എന്നാൽ അതൊരിക്കലും മാനുഷിക തീരുമാനങ്ങൾക്ക് പകരം വയ്ക്കാനാവില്ലെന്നും ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് അഭിപ്രായപ്പെട്ടു. നീതിയുടെ സഹായി എന്നതിനപ്പുറം അതിന് ബദലാകാൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കരുത്. സാങ്കേതികവിദ്യകൾക്ക് അതിന്റേതായ ചില പരിമിതികൾ ഉണ്ടെന്ന കാര്യം മറക്കാൻ പാടില്ലെന്ന് ന്യൂഡൽഹിയിലെ സിംബോസിയത്തിൽ ജസ്റ്റിസ് സൂര്യകാന്ത് ഓർമ്മിപ്പിച്ചു. പാവപ്പെട്ടവരെയും പ്രായമായവരെയും ഡിജിറ്റൽ സങ്കേതങ്ങൾ പരിചിതമല്ലാത്തവരെയും ഒഴിവാക്കുന്ന ഒരു പരിഷ്കരണവും പരിഷ്കരണമെന്ന പേരിന് അർഹമല്ലെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഇന്ത്യൻ റെയിൽവേയിലെ ബ്രോഡ്ഗേജ് പാതകളിൽ 99% വൈദ്യുതീകരണം പൂർത്തിയായതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. 2019-ഇടയിൽ 25 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 33,000 കിലോമീറ്ററോളം പാത വൈദ്യുതീകരിച്ചതായി അറിയിപ്പിൽ പറയുന്നു. ISRO ഇന്ന് നടത്താനിരുന്ന അമേരിക്കൻ വാണിജ്യ ഉപഗ്രഹം ബ്ലൂബേർഡ് 6 വിക്ഷേപണം ഈ മാസം 21 മാറ്റി. 6.5 ടണ്ണോളം ഭാരം ബ്ലൂബേർഡ് 6 ISRO വിക്ഷേപിക്കുന്ന ഏറ്റവും വലുതും ഭാരമേറിയതുമായ ഉപഗ്രഹമാണിത്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് LBM-3 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇന്ത്യ യുഎസ് സഹകരണത്തോടെ നിർമ്മിച്ച ഉപഗ്രഹം വിക്ഷേപിക്കുന്നത്. ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ ലോകവ്യാപകമായി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന ഉപഗ്രഹമാണിത്. ഊർജ്ജോപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യക്ഷമതയ്ക്ക് ഏർപ്പെടുത്തിയ ദേശീയ സൂചികയിലെ 3ാം വിഭാഗത്തിൽ കേരളത്തിന് 1ാം സ്ഥാനം ലഭിച്ചു. ന്യൂഡൽഹിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിൽ നിന്ന് ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ പുനീത് കുമാറും എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാറും ഇന്നലെ പുരസ്കാരം ഏറ്റുവാങ്ങി. രാജ്യത്ത് ആദ്യമായി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഊർജ്ജ സംരക്ഷണ സുസ്ഥിര നിയമങ്ങൾ ഉൾപ്പെടുത്തിയ സംസ്ഥാനമെന്ന പരിഗണനയും പുരസ്കാരത്തിന് പരിഗണിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് വരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,77,70,000 മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. ഇത് വിതരണം ചെയ്ത ഫോമുകളുടെ 99.71% വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുടെ എണ്ണം 25 ലക്ഷത്തിനടുത്തെത്തിയതായും ഡോക്ടർ കേൽക്കർ പറഞ്ഞു. ഫോമുകൾ ഇനിയും മടക്കി നൽകിയിട്ടില്ലാത്തവർ എത്രയും വേഗം അവ പൂരിപ്പിച്ച് BLO-മാരെ ഏൽപ്പിക്കണമെന്നും ഡോക്ടർ കേൽക്കർ അഭ്യർത്ഥിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പുരോഗതി വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. പരിഷ്കരണ നടപടികളുടെ കാലാവധി നീട്ടണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ തിരിച്ചുവരവിനാവശ്യമായ പ്രവർത്തനങ്ങൾ യോഗം ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ നാളെ എൽഡിഎഫ് യോഗവും ചേരുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനുണ്ടായ അപ്രതീക്ഷിത തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ സിപിഐ ജനങ്ങളിൽ നിന്ന് വിവരശേഖരണത്തിന് തീരുമാനിച്ചു. പാർട്ടിയുടെയും മുന്നണിയുടെയും പരാജയ കാരണങ്ങളെക്കുറിച്ച് പറയാനുദ്ദേശിക്കുന്ന കാര്യങ്ങൾ സംസ്ഥാന സെക്രട്ടറിയെ കത്തിലൂടെയോ ഇമെയിലൂടെയോ അറിയിക്കാമെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. ഈ വിഷയത്തിലെ പഠനത്തിന്റെയും തിരുത്തലിന്റെയും ഭാഗമായാണ് നടപടിയെന്നും സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിൽ മേയറെ തെരഞ്ഞെടുക്കാൻ മുന്നണികളിൽ ചർച്ച തുടങ്ങി. എൽഡിഎഫിന്റെ മേയർ സ്ഥാനത്തേക്ക് സാധ്യത കൽപ്പിച്ചിരുന്ന മുൻ ഡെപ്യൂട്ടി മേയർ പരാജയപ്പെട്ടതോടെ പുതിയ പേരുകളാണ് ഉയർന്നുവരുന്നത്. ഇപ്പോഴത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ എസ് ജയശ്രീക്കാണ് മുൻതൂക്കം. ഡെപ്യൂട്ടി മേയർ സ്ഥാനവും വനിതാ സംവരണമാണ്. കോഴിക്കോട്ടെ മേയർ സ്ഥാനത്തേക്ക് യുഡിഎഫ് മത്സരിക്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചു. ബിജെപിയുടെ പിന്തുണ യുഡിഎഫ് സ്വീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എൻഡിഎയും മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റുമാരെയും മറ്റന്നാൾ യുഡിഎഫ് പ്രഖ്യാപിക്കും. ഭൂരിപക്ഷം ലഭിച്ച തദ്ദേശ സ്ഥാപനങ്ങളിലെ പാർട്ടി നേതാക്കളെ ഇന്ന് ഡിസിസിയിലേക്ക് വിളിച്ചുവരുത്തി സമവായത്തിലൂടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺമാരെയും തീരുമാനിക്കുമെന്ന് ഡിസിസി പ്രസിഡന്റ് അറിയിച്ചു. ചിലയിടങ്ങളിലെ പാർട്ടി സ്ഥാനാർത്ഥികളുടെ തോൽവി പരിശോധിക്കാൻ രണ്ടംഗ കമ്മിറ്റിയെ നിയമിച്ചതായും അദ്ദേഹം അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദവി തീരുമാനിക്കാൻ കണ്ണൂർ ജില്ലയിലും തിരക്കിട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു. യുഡിഎഫ് കോർപ്പറേഷൻ മേയറായി ഇപ്പോഴത്തെ ഡെപ്യൂട്ടി മേയർ പി ഇന്ദ്രിയെയും മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജ മഠത്തിലിനെയുമാണ് പരിഗണിക്കുന്നത്. കണ്ണൂരിൽ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ കോൺഗ്രസും മുസ്ലിം ലീഗും രണ്ടര വർഷം വീതം വീതിച്ചെടുക്കാറാണ് പതിവ്. ജില്ലയിലെ 8 നഗരസഭകളിൽ 7 ചെയർപേഴ്സൺമാരെ ഏറെക്കുറെ തീരുമാനിച്ചതായാണ് വിവരം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി എൽഡിഎഫ് സിപിഐഎമ്മിലെ ബിനോയ് കുര്യനെ പരിഗണിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് നിലവിൽ ബിനോയ് കുര്യൻ. തൃശൂർ കോർപ്പറേഷനിൽ മേയർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നു. 10 ശേഷമാണ് കോർപ്പറേഷൻ ഭരണം കോൺഗ്രസിന് ലഭിച്ചത്. 56 ഡിവിഷനിൽ 33 വിജയിച്ചതോടെ മേയർ തീരുമാനത്തിൽ മേൽക്കൈ കോൺഗ്രസിന് നൽകുന്നു. അധ്യക്ഷസ്ഥാനം വനിതാ സംവരണമായതിനാൽ ലാലി ജെയിംസ്, സുബി ബാബു, ഡോക്ടർ നിജി ജസ്റ്റിൻ, ഷീന ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, വത്സല ബാബുരാജ് എന്നിവരാണ് പരിഗണനയിൽ. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്തായിരിക്കും മേയർ തെരഞ്ഞെടുപ്പെന്ന് കഴിഞ്ഞ ദിവസം ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് വ്യക്തമാക്കിയിരുന്നു. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പാലക്കാട് നഗരസഭയിൽ കൌൺസിൽ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുകയാണ്. ഭൂരിപക്ഷത്തിന് വേണ്ട 27 സീറ്റുകൾ ആർക്കും ലഭിച്ചിട്ടില്ല. 25 സീറ്റ് നേടിയ ബിജെപിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. യുഡിഎഫ് 18 സീറ്റിലും എൽഡിഎഫ് 9 സീറ്റിലും വിജയിച്ചു. ഒരു കക്ഷിരഹിത സ്ഥാനാർത്ഥിയും വിജയിച്ചിട്ടുണ്ട്. 3 മുന്നണികളും സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം കാത്തിരിക്കുകയാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 7 തകർത്തു. ധർമ്മശാലയിൽ ഇന്നലെ 118 വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ 15.5 ഓവറിൽ 3 120 റൺസെടുത്തു. നേരത്തെ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ദക്ഷിണാഫ്രിക്ക 117 റൺസിന് എല്ലാവരും പുറത്തായി. ഇതോടെ 5 മത്സര പരമ്പരയിൽ 2 ജയിച്ച് ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ്. 4 മത്സരം ബുധനാഴ്ച ലക്നൌവിലാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ കണ്ണൂർ ഫൈനലിലെത്തി. ആദ്യ സെമിയിൽ മറുപടിയില്ലാത്ത 1 നിലവിൽ ജേതാക്കളായ കാലിക്കറ്റ് എഫ്സിയെ കണ്ണൂർ വാരിയേഴ്സ് എഫ്സി പരാജയപ്പെടുത്തി. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. 2 സെമിയിൽ ഇന്ന് തൃശൂർ മലപ്പുറത്തെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. 19 കണ്ണൂരിലാണ് ഫൈനൽ. അർജന്റീനിയൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. മെസ്സിയുടെ ഗോട്ട് ഇന്ത്യ ടൂറിന്റെ അവസാന പര്യടനമാണിത്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് പ്രധാന പരിപാടികൾ. ശാസ്താംപാട്ട് കലാകാരൻ പാലക്കാട് കല്ലേക്കുളങ്ങര കേലത്ത് വീട്ടിൽ മുകുന്ദദാസൻ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ ഫോക്ലോർ അക്കാദമി പുരസ്കാര ജേതാവാണ്. സംസ്കാരം രാവിലെ കല്ലേക്കുളങ്ങര കുന്നമ്പാറ ശ്മശാനത്തിൽ നടത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ണൂർ ജില്ലയിൽ പോളിംഗ് സെന്ററുകളിലും വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിലും ഭക്ഷണം വിതരണം ചെയ്തതിലൂടെ കുടുംബശ്രീ 45 രൂപയുടെ വരുമാനം നേടി. കുടുംബശ്രീ സിഡിഎസുകളും അവയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യ യൂണിറ്റുകളും ചേർന്നാണ് ഭക്ഷണ സ്റ്റാൾ ഒരുക്കിയിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ജോർദാൻ എത്യോപ്യ ഒമാൻ പര്യടനത്തിന് ഇന്ന് തുടക്കം. മുഖ്യ വിവരാവകാശ കമ്മീഷണറായി രാജ്കുമാർ ഗോയൽ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 7 തകർത്തു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
Thank you.